രക്ഷപ്പെടുവാൻ പഴുതുണ്ട് എന്ന തോന്നൽ പലരെയും ചതിച്ചിരിക്കുകയാണ്. എന്നാൽ മഹാപീഡന കാലത്തിന്റെ ഉത്തരാർദ്ധം ഈ സാഹചര്യങ്ങൾക്കൊരു അപവാദമായിരിക്കും. അക്കാലത്ത് മനുഷ്യർ കഠിനമായ ശിക്ഷാവിധി സഹിക്കേണ്ടി വരും. ഈ പറയുന്ന കാലത്തെക്കുറിച്ച് യോഹന്നാൻ കണ്ട വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ 15-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചതായിരുന്നല്ലോ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. ശ്രദ്ധിച്ചാലും അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ, കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏകപരിശുദ്ധൻ, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. യുഗങ്ങളുടെ രാജാവ് എന്നുള്ളതിന് രണ്ട് തർജ്ജിമയുണ്ട്, വിശുദ്ധന്മാരുടെ രാജാവ്, ജാതികളുടെ രാജാവ്. ഏതൊരു തർജ്ജിമയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ക്രിസ്തു സകലരും ആരാധിക്കുവാനും അംഗീകരിക്കുവാനും ഉള്ളവനാകുന്നു എന്നതത്രേ. അവനെ ആരാധിക്കാത്തതായി ഒരു സ്ഥലവും ഉണ്ടായിരിക്കില്ല. കർത്താവെ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ, വിശ്വാസികളുടെ ഇടയിൽ പോലും ഈ കാലങ്ങളിൽ ദൈവത്തോടുള്ള ഭക്തിയിൽ അവനെ ഭയപ്പെടുന്നത് വളരെ കുറവാണ്. അവിടുത്തെ സാന്നിധ്യത്തിലാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം അഭക്തിയോടെയാണ് പലപ്പോഴും നാം ആയിരിക്കാറുള്ളത്. പലരും ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ മനോഭാവത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യത്തെ വിട്ടുകളയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവം സ്നേഹം തന്നെയാകുന്നു, ആ മനോഭാവം നാം സൂക്ഷിക്കുക തന്നെ വേണം. അവിടുന്ന് സ്നേഹമായിരിക്കുമ്പോൾ തന്നെ അവൻ വെളിച്ചവും കൂടിയാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധനാകുന്നു എന്ന് നാം ഓർക്കണം. പണ്ടെങ്ങും അവിടുന്ന് ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം ദൈവം വിശ്വാസികളുടെ സമൂഹങ്ങളിൽ ഇടപെടുന്നതായി ഞാൻ ഈ കാലങ്ങളിൽ കാണുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് പറയുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു ദൈവവേദലാകുന്നെങ്കിൽ ദയവായി താങ്കൾക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് ചെയ്യരുത്. നിങ്ങൾക്കല്പം ബുദ്ധിമുട്ട് അയക്കുവാൻ ദൈവം നോക്കിയിരിക്കുകയാണെന്ന് ചിന്തിച്ചാൽ അത് അബദ്ധമാണ്. ദൈവത്തെ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും എന്ന് നാം വായിച്ചല്ലോ. ജാതികൾ വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ ആരാധിക്കുന്ന ദിവസം വരും. ഇന്ന് ജാതികളെ സംബന്ധിച്ച് ഇത് ശരിയല്ല. സാർവലൗകികമായി കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമാണ് ഇന്ന് കാണുന്ന ഉച്ചകോടികളും സമാധാന ചർച്ചകളും ഒക്കെ. വരുവാനിരിക്കുന്ന ആ ആരാധനയുമായി സാമ്യപ്പെടുത്തുമ്പോൾ നാം ഇന്ന് വളരെ വളരെ അകലത്തിലാകുന്നു എന്ന് മറക്കരുത്. സകല രാഷ്ട്രങ്ങളും യേശു കർത്താവിനെ വീണ് നമസ്കരിക്കുന്ന ഒരു ദിനം വരുന്നു. ഇന്ന് രാഷ്ട്രങ്ങൾ തങ്ങൾക്ക് തോന്നിയതുപോലെ പോകുന്നത് കാണുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. എല്ലാം അവിടുത്തെ കാൽക്കൽ തന്നെ വരും. മറുതലിക്കുന്ന മനുഷ്യരെ എല്ലാം മാറ്റിയിട്ട് തന്നെ ആരാധിക്കുന്നവരെ മാത്രം ദൈവം ശേഷിപ്പിക്കുന്ന ആ ദിവസം വരുന്നു. 2-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ജാതികൾ അവന്റേതായി തീരുവാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ആ നാളിൽ ഈ ജീവസന്ദേശ പരിപാടിയുടെയും ആവശ്യമില്ല. കാരണം മനുഷ്യർക്കെല്ലാം യഹോവയുടെ പരിജ്ഞാനം ഉണ്ടായിരിക്കും. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോന്ന് എത്രമാത്രം മനം പുരട്ടുന്ന കാര്യങ്ങളാണ്. അസാന്മാർഗികത്വം, അഭക്തി, അനീതി, പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ. ചൂഷിതരും മർദ്ദിതരുമായ ജനം, സ്വന്തം കാര്യങ്ങൾ എങ്ങനെങ്കിലും നടക്കുവാനുള്ള തള്ളിക്കയറ്റമാകുന്നു എല്ലായിടത്തും കാണുന്നത്. ഞാനൊരു വിശ്വാസി ആയിരുന്നില്ലെങ്കിൽ ഒരു തരം തീവ്രവാദിയായേനേയും, ഈ അനീതി കാണിക്കുന്നവനെതിരായി എന്തെങ്കിലുമൊക്കെ ചെയ്തേനേയും. എന്നാൽ ഒരു ദൈവവേദൽ എന്ന നിലയിൽ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല, അതും എനിക്കറിയാം. ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കില്ല. ഇതെങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു ഒരു ദിവസം ഭരണമേൽക്കുവാൻ പോവുകയാണ്. ഭൂമിയിൽ ന്യായവിധിയും നീതിയും നടത്തുവാൻ വേണ്ടി അവൻ ഭരണമേൽക്കും. ഈ ഭൂമി എന്നെന്നും ഇങ്ങനെ പോയി നശിക്കുകയില്ല. കർത്താവിന് ഈ ഭൂമിയെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം എല്ലായിടത്തും കാണുന്ന ഭരണം സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ മാത്രമാണ്. ചിലരുടെ കാര്യത്തിൽ ഒഴിച്ചാൽ സകല പാർട്ടിക്കാരും തങ്ങളുടെ പാർട്ടിയെ വളർത്തുവാൻ വേണ്ടി മാത്രമാണ് പരിശ്രമിക്കുന്നത്. ഇല്ലേ, നികൃഷ്ടമായ അസാൻമാർഗികത്വത്തിന്റെയും നീചമായ അനീതിയുടെയും മധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അതെ, നാം എല്ലാം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ഗൗരവമായി തന്നെ നാം അത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഭരണാധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പിന്നെ പറയുന്നത്, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ എന്ന് ഈ പറയുന്ന കാലത്തിലെ സാക്ഷികളിൽ നിന്നും വരുന്നതായ ഈ സാക്ഷ്യം പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതുപോലെ മനസ്സിൽ പതിയുന്നതും ദൈവം താൻ ചെയ്യുന്നതിലെല്ലാം ശരിയാകുന്നു എന്ന് വിശ്വാസികൾക്ക് ഉറപ്പാക്കി കൊടുക്കുന്നതുമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒരുപക്ഷെ താങ്കൾക്ക് ശരിയാണെന്ന് തോന്നിയെന്ന് വരില്ല. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാകുന്നു എന്ന് ഒരു അഭിപ്രായം പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടാകും. അഥവാ ദൈവം ചെയ്യുന്നത് ശരിയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്ന പക്ഷം താങ്കൾ തെറ്റാകുന്നു. സുഹൃത്തെ, ദൈവം ശരി തന്നെയാണ്. നമ്മുടെ മനോഭാവങ്ങളും ചിന്തകളും നാം ക്രമീകരിക്കേണ്ടതുണ്ട്. അത് സങ്കീർത്തനത്തിലെ സാക്ഷ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, 7-9 ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. 11-7 നാം വായിക്കുന്നത്, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. 107-1 40-42 നാം കാണുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന് പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതി കെട്ടവരൊക്കെയും വായ്പൊത്തും. ദൈവം ചുമതല ഏൽക്കുമ്പോൾ ഇത് സംഭവിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രകൃതിയെ സംബന്ധിച്ചുള്ള തെറ്റായ പരിജ്ഞാനത്താൽ പല മനുഷ്യരും വഞ്ചിതരായിരിക്കുന്ന ഈ കാലത്ത് അവൻ ആരെന്ന കാര്യത്തിൽ സ്വർഗത്തിന് ലവലേശം സംശയമില്ല. തങ്ങൾക്ക് ലഭിച്ച ജയത്തെ ഓർത്ത് ഇസ്രായേൽ മക്കൾ മോശയുടെ പാട്ടുപാടി സ്തുതിച്ചത് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയുമായിരുന്നില്ല എന്ന് ഈ ഭാഗത്ത് വ്യക്തമാണ്. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുപാടുന്നവരുടെ വാക്കുകളിൽ ദൈവിക വിശേഷണങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ ഉള്ളതായി സ്പഷ്ടമാകുന്നു. യാതൊരു സൃഷ്ടിയും ഇപ്രകാരം അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല. അവിടുത്തെ സവിശേഷതകൾ ഒന്ന് ശ്രദ്ധിക്കൂ. 1 സൃഷ്ടികർമ്മം, 2 നീതി, 3 ആരാധനയ്ക്ക് യോഗ്യൻ, 4 പരിശുദ്ധി, 5 സർവശക്തിയും നിത്യതയും. മഹാപീഡനകാലം കഴിഞ്ഞു വരുന്ന സഹസ്രാബ്ദ വാഴ്ചയിലും നിത്യതയിലും യേശുക്രിസ്തുവിന് ലഭിക്കുന്ന മഹത്വവും ബഹുമാനവും ഇവിടെ പ്രവചനമായി മുന്നറിയിക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഉന്നതനാണ് നമ്മുടെ കർത്താവ്. ഞാൻ ഈ 5-6 വാക്യങ്ങൾ വായിക്കട്ടെ. 15-5. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു. സാക്ഷ്യകൂടാരത്തെക്കുറിച്ച് അഥവാ ആലയത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 15 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം അവഗണിക്കാവതല്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത്, അതായത് 3-ാം അധ്യായം വരെ, വിഷയം സഭ എന്നുള്ളതായിരുന്നു. ആലയത്തിന്റെ, അതെ, സാക്ഷ്യകൂടാരത്തിന്റെ സൂചന അവിടെ എങ്ങും നാം കാണുന്നില്ല. 14-ാം അധ്യായം മുതൽ രംഗം സ്വർഗത്തിലാണ്. നാം സാക്ഷ്യകൂടാരം സ്വർഗത്തിൽ കാണുന്നു. അത് മാത്രമല്ല, സ്വർഗത്തിലേതിന്റെ മാതൃകയിൽ ഭൂമിയിലും ഒരു ആലയം കാണുന്നു. സഭ പോകുന്നിടമായ പുതിയ യെരുശലേമിൽ ആലയമില്ല. എന്തുകൊണ്ട്? കാരണം സഭ ഒരു ആലയവുമായി ചേർത്ത് സംസാരിച്ചിട്ടില്ല, സഭ ഒരു ആലയമായി പറഞ്ഞിട്ടില്ല. ഈ വസ്തുത നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ, 4-ാം അധ്യായം മുതൽ ദൈവം ആലയമുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളോടാണ് ഇടപെടുന്നത് എന്നത്രേ. സ്വർഗത്തിലുള്ളതിന്റെ മാതൃകയിൽ ദൈവം ഒരു ദേവാലയം നൽകിയത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ്, ഇല്ലേ? ഈ അവസരത്തിൽ അവിടുത്തെ സൂചന പ്രത്യേകമായി സമാഗമന കൂടാരത്തിനും സാക്ഷ്യപ്പെട്ടകം സൂക്ഷിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലത്തിനുമാകുന്നു. സാക്ഷ്യപ്പെട്ടകത്തിൽ കൽപ്പലകകൾ സൂക്ഷിച്ചിരുന്നു. സ്വർഗത്തിലുള്ള യഥാർത്ഥമായ സാക്ഷ്യകൂടാരത്തിന്റെയും കൽപ്പലകകളുടെയും പകർപ്പാണ് ഭൂമിയിൽ കാണുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. യഥാർത്ഥമായവയെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൺമഴിയും ഉണ്ടായി. ഇസ്രായേലുമായുള്ള തന്റെ ഉടമ്പടി ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനം, അതെ, ലംഘിക്കപ്പെട്ട നിയമം. താൻ ചെയ്യുവാൻ പോകുന്നതിൽ ദൈവം നീതിമാനാണ്, അവൻ ന്യായം വിധിക്കും. തുടർന്ന് ഇസ്രായേലുമായുള്ള തന്റെ ഉടമ്പടി അവൻ നിവർത്തിക്കും. അവൻ വാഗ്ദത്തം ചെയ്യുന്നത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൂതന്മാരുടെ പ്രാധാന്യം വീണ്ടും ഇവിടെ എടുത്തു കാണിക്കുന്നു. ഈ പുസ്തകത്തിൽ അത് പല പ്രാവശ്യം നാം കാണുന്നുവല്ലോ. ഇപ്പോൾ പറയുന്നത് തന്നെ 3-ാം പ്രാവശ്യമാണ്. 2-ും 3-ും അധ്യായങ്ങളിൽ 7 സഭകളുടെയും ചുമതലയുള്ള 7 ദൂതന്മാരെ കുറിച്ച് വായിച്ചു. മഹാപീഡന കാലത്തിന്റെ 2-ാം ചതുർത്ഥാംശത്തിൽ കാഹളങ്ങൾ ഊതുന്ന 7 ദൂതന്മാർ രംഗത്തെത്തുന്നു. ഇപ്പോൾ ഈ പീഡനകാലത്തിന്റെ അവസാന പകുതി കാലത്ത് സംഭവിക്കുന്ന ശിക്ഷാവിധികൾ 7 ദൂതന്മാരെ ഏൽപ്പിക്കുന്നു. 7 ക്രോധകലശങ്ങളുടെ ബാധകൾ 7 ദൂതന്മാരാണ് അയക്കുന്നത്. ദേവാലയത്തിൽ നിന്നും ദൂതന്മാർ പുറപ്പെട്ടു വന്നു എന്നത് കാണിക്കുന്നത് അവർ കരുണാസനത്തിൽ നിന്നും പുറപ്പെട്ടു പോന്നു എന്നത്രേ. ഇപ്പോൾ ദൈവം നീതിയോടെയാണ് പ്രവർത്തിക്കുന്നത്, കരുണ കാണിക്കുന്നതിന് പകരം ന്യായം കാണിക്കുന്നു. ശണവസ്ത്രം ധരിച്ചും എന്ന് വായിച്ചല്ലോ, ദൂതന്മാർ ശണവസ്ത്രം ധരിച്ചിരുന്നു. വേറൊരു അർത്ഥം വിലയേറിയ കല്ല് ധരിച്ചിരുന്നു എന്നാകുന്നു. അവരുടെ വസ്ത്രം കാണിക്കുന്നത് അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പോവുകയായിരിക്കും എന്നാണെങ്കിലും അവർ കരുണയുടെ ആ പ്രവർത്തനം തള്ളിക്കളഞ്ഞ് ന്യായവിധിയുടെ ബാധകളുമായിട്ടാണ് വരുന്നത്. പൊൻകച്ച കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ദൂതന്മാർ ക്രിസ്തുവിന്റെ അധികാരത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. കർത്താവ് ഒരു മഹാപുരോഹിത ശുശ്രൂഷയല്ല ഇവിടെ ചെയ്യുന്നത്, പിന്നെയോ ലോകത്തെ ന്യായം വിധിക്കുന്ന ജോലി. ന്യായവിധിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചുമൊക്കെ കേൾക്കുവാൻ പലർക്കും താല്പര്യമില്ല. ദൈവത്തിന്റെ സ്നേഹം, കരുണ, ദയ, ദീർഘക്ഷമ, ഇങ്ങനെ പലതുമാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, ഒരു ദിവസം കർത്താവ് ന്യായം വിധിക്കുവാൻ വരുന്നതാണ്. ഇത് നാം വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കർത്താവ് ക്രോധകലശങ്ങളുമായി 7 ദൂതന്മാരെ അയക്കുന്നു. അടുത്ത 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും 7-8 വാക്യങ്ങൾ, അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ ഈ അധ്യായം ദൈവക്രോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. മനുഷ്യരെ തന്നിലേക്ക് തിരിക്കുന്നതിനുള്ള അന്തിമ ശ്രമമായി ദൈവം തന്റെ ദൂതന്മാരെ ശിക്ഷാവിധിയുമായിട്ട് അയക്കുന്ന രംഗമാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക്, 7 എന്നുള്ള സംഖ്യ ആവർത്തിച്ചിരിക്കുന്നതിലേക്ക് വീണ്ടും താങ്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. 7 എന്നുള്ളത് പൂർണ്ണതയുടെ സംഖ്യയാകുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ശരിയല്ല എന്റെ അഭിപ്രായമാണ്. ഇത് തികവിന്റെ സംഖ്യയാണ്. തികവ് ചില സമയങ്ങളിൽ പൂർണ്ണതയാകുന്നു എന്നെനിക്കറിയാം. ഉദാഹരണത്തിന്, ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അത് തികഞ്ഞതിനാൽ മാത്രമല്ല, പിന്നെയോ അത് പൂർണ്ണമായതിനാൽ കൂടിയാണ്. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ 7-കളുടെ നിര ഒരു തികവിനെയാണ് കാണിക്കുന്നത്. എന്റെ വിചാരം 7 സഭകളോടുള്ള ദൂതിൽ നമുക്ക് സഭയുടെ മൊത്തം ചരിത്രമുണ്ടെന്നാണ്. 7-കളുടെ ഓരോന്നിന്റെയും നിരയിൽ മഹാപീഡനത്തിന്റെ തികഞ്ഞ ഒരു ചിത്രവും നമുക്ക് കാണാവുന്നതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോന്നും ഇത് മൊത്തം പറഞ്ഞു തരുന്നു. ഒന്നാമതായി 7 മുദ്രകളിൽ നമുക്ക് വിശാലമായ ഒരു രൂപരേഖ ലഭിക്കുന്നു. തുടർന്ന് പ്രവചനത്തിൽ നാം കാണുന്നത് ദൈവം ഒടുവിലത്തെ 3.5 വർഷത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് അത് കൊടുത്തു. അവർ ദൈവസ്നേഹത്താൽ നിറഞ്ഞതല്ലായിരുന്നു, ദൈവക്രോധത്താൽ നിറഞ്ഞതായിരുന്നു. സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ നിറവല്ല ഈ പറഞ്ഞ സമയത്തുണ്ടാകുന്നത്, പിന്നെയോ ദൈവക്രോധം. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. ഈ ഭാഗം ദേവാലയത്തെക്കുറിച്ച് തുടർന്നും പറയുന്നു എന്ന വസ്തുത മാത്രം സഭ ഈ ഭാഗത്തൊരു വിഷയമല്ല എന്ന് അറിവുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സഹായകമാകും. ദേവാലയത്തിനോ സാക്ഷികൂടാരത്തിനോ സഭയുമായി യാതൊരു കാര്യവുമില്ല. അവ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആശ്ചര്യകരമായ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നു. അവ ഇന്ന് നമുക്ക് ആത്മീയ പാഠങ്ങളാണ്. അതുകൊണ്ട് സഭ ഒരു ദേവാലയം പണിയണം എന്നോ സാക്ഷ്യകൂടാരം പണിയണം എന്നോ അതിന് അർത്ഥമില്ല. മറിച്ച് ഈ ഭാഗം ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു. ദേവാലയവും സമാഗമന കൂടാരവും ഉണ്ടായിരുന്ന ഒരു ജാതി. ഒരു വലിയ പങ്ക് ആളുകൾക്ക് ഈ വസ്തുത അംഗീകരിക്കുവാൻ പ്രയാസമാണ്. കാരണം പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർ ഇസ്രായേലിനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും പദ്ധതിയിൽ നിന്നും മാറ്റിക്കളയുന്നു. ഇനിയും ദൈവത്തിന് ഇസ്രായേലുമായി യാതൊരു കാര്യവുമില്ല എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല എന്ന് വചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. പുതിയ നിയമത്തിൽ യാതൊരു കാരണവശാലും ദൈവം ഇസ്രായേലിനെ തള്ളിക്കളയുന്നില്ല. പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ദൈവം അതുപോലെ നിവർത്തിക്കും. 7 പൊൻകലശം മഹാപീഡന കാലത്തിന്റെ അവസാനത്തെ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷയിൽ കലശം ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന്, ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ഒരു കലശത്തിൽ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. ആ രക്തം കാണിക്കുന്നത് പാപത്തിന്റെ പരിഹാരമാണ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. പൗരോഹിത്യ വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ 7 ദൂതന്മാർ ആലയത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞ് കരുണയുടെ ഒരു ശുശ്രൂഷയിലല്ല, പിന്നെയോ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ലോകത്തിലേക്ക് ക്രോധകലശങ്ങൾ ഒഴിക്കുന്ന ആശ്ചര്യകരമായ ഒരു ശുശ്രൂഷയിലാകുന്നു ആയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്തെ നിഷേധിച്ച ലോകം പാപത്തിനുള്ള ശിക്ഷാവിധി ഏറ്റേ മതിയാകും. ഈ ന്യായവിധി മനുഷ്യന്റെയോ സാത്താന്റെയോ ശത്രുത കൊണ്ടുള്ളതല്ല, ഇത് ക്രിസ്തുവിന്റെ നേരിട്ടുള്ള പ്രവർത്തനമാകുന്നു. നാം സൗമ്യനായ യേശു ക്രിസ്തുവിനെ നേരത്തെ കാണുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇതാ നാം കുഞ്ഞാടിന്റെ ക്രോധം കാണുന്നു. ഒരു ചെറിയ കുഞ്ഞാട് കോപിച്ചിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒരു സിംഹം ഗർജിക്കും, ഒരു കുഞ്ഞാടോ? കുഞ്ഞാടിന്റെ കോപം ഒരു ദിവസം ഈ ലോകത്തെ ഞെട്ടിപ്പിക്കുവാൻ പോകുകയാണ്. അകൃത്യത്തിന്റെയും ക്രോധത്തിന്റെയും പാനപാത്രം നിറയുന്നതിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ ചിത്രീകരിക്കാറുണ്ട്. പാനപാത്രം നിറഞ്ഞു വരുവാൻ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെ കുറിച്ചും പ്രവാചകന്മാർ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 7 പൊൻകലശങ്ങൾ ഉള്ള ഈ 7 ദൂതന്മാർ വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, കലശങ്ങളുടെ ഈ ന്യായവിധി ദൈവത്തിങ്കിൽ നിന്നും വരുന്നതാകുന്നു എന്നും, ആയതും മനുഷ്യന്റെ തെറ്റുകൊണ്ടോ പിശാചിന്റെ ശത്രുത കൊണ്ടോ ഉണ്ടായതല്ല എന്നും അത്രേ. ഈ ന്യായവിധികൾ ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് 16 അധ്യായം കൂടി ഒന്ന് പരിശോധിക്കാം. 7 ദൂതന്മാർ ദൈവത്തിന്റെ 7 ക്രോധ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ വിഷയം. അതുമാത്രമല്ല, ഈ അധ്യായത്തിൽ 6-7 കലശങ്ങളുടെ ഇടയിലെ ഇടവേളയും നാം കാണുന്നുണ്ട്. 15 അധ്യായം 16 അധ്യായത്തിന്റെ അവതാരികയാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിന്മേലുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ള ന്യായവിധിയാണ് ക്രോധ കലശങ്ങൾ. അവ മനുഷ്യന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടോ സാത്താന്റെ വേല കൊണ്ടോ ഉണ്ടാകുന്നതല്ല. മൃഗത്തിന്റെ ഭരണസമയത്താണ് അവ ഒഴിക്കുന്നത്. താരതമ്യേ വളരെ ചെറിയൊരു സമയം മാത്രമാണ് അവയുടേത്. ഈ അധ്യായത്തിലെ ബാധകളും മോശയിലൂടെ മിസ്രയീമിൽ വന്ന ദൈവത്തിന്റെ ന്യായവിധിയും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. ഈ അധ്യായത്തിലെ 1 വാക്യം ആ മഹാശബ്ദം 7 ദൂതന്മാരോട് നൽകുന്ന ദൂതിനെ കുറിച്ചാണ്. 16 അധ്യായത്തിന്റെ 1 വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ച് കളവേൻ എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. സാത്താന്റെ പ്രവർത്തനങ്ങൾ ഇത്ര ശക്തമായും വ്യാപകമായും മുന്നേറുമ്പോൾ കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയോ എന്ന് താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. സുഹൃത്തെ, ഇപ്പോഴും നമ്മുടെ കർത്താവാണ് സകലത്തിന്റെയും ചുമതലയുള്ളവൻ. 5 അധ്യായത്തിൽ 7 മുദ്രകൾ കൊണ്ട് മുദ്രയിട്ടിരുന്ന പുസ്തകം തുറക്കുവാൻ യോഗ്യനായി കണ്ടവൻ യേശു ക്രിസ്തു മാത്രമായിരുന്നു. അതുമാത്രമല്ല, അവൻ മുദ്രകൾ തുറക്കുന്നത് ഈ 7 മൊത്തം നിരയിൽ മുന്നോടിയായി നാം കാണുന്നു. ഈ പുസ്തകത്തിന്റെ അവസാനം വരെയും അവന്റെ ആജ്ഞയാണ് നടക്കുന്നത്. വിജയത്തിലേക്ക് മുന്നേറുവാൻ അവനാണ് ശക്തിയും ബലവും മഹത്വവും മാനവും എല്ലാം അവനുള്ളതാണ്. ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ലോകത്തിന്മേലുള്ള അവന്റെ ന്യായവിധിയാണിത്. പിതാവ് സകല ന്യായവിധിയും അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒടുവിലത്തെ ന്യായവിധികളുമായി അയക്കപ്പെടുന്ന 7 ദൂതന്മാർക്കുള്ള ആജ്ഞ നൽകുന്നത് ക്രിസ്തുവാകും. മേലിൽ ഒരു താമസമില്ല, മേലിൽ ഒരു ഇടവേളയോ മറ്റ് താമസങ്ങളോ ഇല്ല. നാഴിക വന്നിരിക്കുന്നു, ആജ്ഞ നൽകിക്കഴിഞ്ഞു. 7 ദൂതന്മാർ ആജ്ഞ നടപ്പാക്കുന്നു. ദൈവം തന്റെ ക്രോധം മറുതലിക്കുകയും ദൈവത്തെ വെറുക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്മേൽ പകർന്ന് ഈ നാഗരികതയെ നശിപ്പിക്കുമെന്നുള്ളത് വിശ്വസിക്കുവാൻ മനുഷ്യന് പ്രയാസമാണ്, വിശ്വാസികൾക്ക് പോലും പ്രയാസമാണ്. എന്നാൽ സുഹൃത്തെ, താങ്കൾ ഇന്ന് കാണുന്നതെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാകുന്നു. ഒരു ദിവസം ഇതെല്ലാം നശിക്കുവാൻ പോകുന്നു. സുന്ദരമെന്നും സ്വർഗമെന്നും മനുഷ്യർ ചിന്തിക്കുന്ന ഇടങ്ങൾ എത്രമാത്രം മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് കാണുന്ന ഈ ആകർഷണവും സൗന്ദര്യവുമെല്ലാം മാറിപ്പോകും. ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാകുന്നു. ഒരു ദിവസം ഇതെല്ലാം പുകയായി പോകുന്നതാണ്. നാം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ ആക്കേണ്ടതാണ്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയുമുള്ള സ്ഥലത്ത് ഇവിടെ നിക്ഷേപിക്കുന്നതൊക്കെ നശിക്കും. താങ്കൾ പറഞ്ഞേക്കാം, എനിക്കുള്ളതൊന്നും പോകില്ല എന്ന്. ഞാൻ നല്ല സേഫ് ഡിപ്പോസിറ്റ് ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നാലും താങ്കൾക്കത് നഷ്ടമാകും. കാരണം നാം അതിനെ വിട്ടുപോയല്ലേ ഒക്കൂ. മരണത്തിൽ താങ്കളുടെ കരം പിടിവിടും. അവയെ വിട്ട് വെളിയിൽ പോകുന്ന അവസ്ഥ. നാം ജീവിക്കുന്ന ഈ ലോകം ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാകുന്നു. ഈ വസ്തുത അംഗീകരിക്കുവാൻ വിശ്വാസികൾക്ക് പോലും പ്രയാസമാണെന്ന് പറഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം സ്നേഹമാകുന്നെന്നും ദീർഘക്ഷമയുള്ളവനാകുന്നെന്നും കരുണാസമ്പന്നനാകുന്നെന്നും ക്ഷമിക്കുവാൻ മാത്രം കാത്തിരിക്കുന്നവനാകുന്നെന്നുമുള്ള പ്രസംഗങ്ങൾ നിരന്തരം ശ്രദ്ധിച്ച് ദൈവത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ കഴിയുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ദൈവം ശിക്ഷിക്കയില്ല എന്നും അവൻ അത്രയ്ക്ക് മാധുര്യവാനാണെന്നും മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കാണുവാൻ ദൈവത്തിന് കഴിയില്ല എന്നുമൊക്കെയുള്ള ചിന്താഗതി അനേകരെ വഴിതെറ്റിച്ചിരിക്കുന്നു. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. അതെ, ദൈവം സ്നേഹവാനാണ്. അതിപ്പോഴാണ് നാം അനുഭവിച്ചറിയേണ്ടത്. ന്യായവിധി സ്വാഭാവികമായി വരുവാൻ പോകുന്നു. അതിൽ ആയിത്തീരുവാൻ നമ്മെക്കുറിച്ച് സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നില്ല.